2024 ഏപ്രിൽ 10 ബുധൻ. ഇന്ന് 1199 മീനം 28. വാർത്തകൾ വായിക്കുന്നത് ജി രവി. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ ചെറിയ പെരുന്നാൾ ആശംസകൾ. വാർത്തകൾ. സ്ഥാനാർത്ഥി എല്ലാ ജംഗമസ്വത്തും വെളിപ്പെടുത്തേണ്ടെന്ന് സുപ്രീംകോടതി. ആഡംബര ജീവിതം വ്യക്തമാക്കുന്ന വിവരങ്ങൾ മതിയാകും. അറിയാനുള്ള വോട്ടറുടെ അവകാശം സമ്പൂർണ്ണമല്ലെന്നും കോടതി. സ്ഥാനാർത്ഥിയുടെ വിവരങ്ങൾ അറിയാനുള്ള വോട്ടർമാരുടെ അവകാശം സമ്പൂർണ്ണമല്ലെന്ന് സുപ്രീംകോടതി. സ്ഥാനാർത്ഥികൾ മുഴുവൻ ജംഗമ വസ്തുക്കളുടെയും വിവരം പരസ്യപ്പെടുത്തണമെന്നില്ലെന്നും ആഡംബര ജീവിതം വ്യക്തമാക്കുന്നവ മതിയാകുമെന്നും ജഡ്ജിമാരായ അനിരുദ്ധ ബോസ്, സഞ്ജയ് കുമാർ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. അരുണാചൽ പ്രദേശിലെ തേസു നിയമസഭാ മണ്ഡലത്തിൽ 2019 ജയിച്ച സ്വതന്ത്രൻ കരീകോ ക്രീ ഭാര്യയുടെയും മകൻ്റെയും പേരിലുള്ള 3 വാഹനങ്ങളുടെ വിവരം വെളിപ്പെടുത്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി എതിർ സ്ഥാനാർത്ഥി നാനെ ത്യാങ് ആണ് ഹർജി നൽകിയത്. ഗുവാഹത്തി ഹൈക്കോടതി ജയം അസാധുവാക്കിയതോടെ ക്രീ സുപ്രീംകോടതിയെ സമീപിച്ചു. ക്രീയുടെ വിജയം സുപ്രീംകോടതി ശരിവച്ചു. വാഹന വിവരം പരസ്യമാക്കാത്തത് ജനപ്രാതിനിധ്യ നിയമം 123(2) വകുപ്പ് പ്രകാരം അഴിമതിയായി കരുതാനാകില്ല. വസ്ത്രം, ഷൂസ്, പാത്രങ്ങൾ, ഫർണിച്ചർ തുടങ്ങി സകല ജംഗമ വസ്തുക്കളുടെയും വിവരം നൽകണമെന്നില്ല. ഓരോ കേസിനനുസരിച്ചാണ് ഇക്കാര്യങ്ങൾ തീർപ്പുണ്ടാക്കേണ്ടത്. സ്ഥാനാർത്ഥിക്കോ കുടുംബാംഗങ്ങൾക്കോ ആഡംബര വാച്ചുകളുണ്ടെങ്കിൽ വെളിപ്പെടുത്തണം. സാധാരണ വാച്ചുകളാണെങ്കിൽ ആവശ്യമില്ല. ഉദാഹരണമായി കോടതി ചൂണ്ടിക്കാട്ടി. വരൾച്ച, ചികിത്സ നൽകിയ കുട്ടിക്കൊമ്പൻ ചരിഞ്ഞു. കടുത്ത വരൾച്ച മൃഗങ്ങളെയും ബാധിച്ചു തുടങ്ങിയെന്നതിൻ്റെ തെളിവ്. വനംവകുപ്പ് ജീവനക്കാർ ചികിത്സ നൽകിയ 6 വയസ്സുള്ള കുട്ടിക്കൊമ്പനെ വനത്തിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വരൾച്ചയാണ് ആനയുടെ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 5 മസനഗുഡിക്ക് സമീപം സ്വകാര്യ ഭൂമിയിൽ അവശ നിലയിൽ കണ്ടെത്തിയ ആനയെ വനംവകുപ്പ് ജീവനക്കാർ ചികിത്സ നൽകി എഴുന്നേൽപ്പിച്ചു നിർത്തി. പിന്നീട് വനത്തിൽ കയറിയ ആന ജീവനക്കാരുടെ നിരീക്ഷണത്തിലായിരുന്നു. കടുത്ത വെയിലിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതായതോടെ ആന തളർന്നു വീഴുകയായിരുന്നു. ഇന്നലെ രാവിലെയാണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കടുത്ത വരൾച്ച മൃഗങ്ങളെയും ബാധിച്ചു തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ് കാട്ടാനയുടെ മരണമെന്ന് വനംവകുപ്പ് ജീവനക്കാർ പറയുന്നു. കേരള സ്റ്റോറിക്ക് പിന്നിൽ RSS BJP അജണ്ടയെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള കേരള സ്റ്റോറി സിനിമയ്ക്ക് പിന്നിൽ RSS BJP അജണ്ടയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരും ആ കെണിയിൽ വീഴരുതെന്നും വേദപഠന ക്ലാസിൻ്റെ ഭാഗമായി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. കടമെടുപ്പ് കേരളത്തിന് പരിധി നിശ്ചയിച്ച് കേന്ദ്രം. 37,512 കോടി രൂപ കടമെടുക്കാം. അനുമതിയായില്ല, ഇടക്കാല കടമെടുപ്പ് അനുവദിക്കണമെന്ന് കേരളം. കടമെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് 44,528 കോടി രൂപ. 7,016 കോടി കേന്ദ്രം കുറച്ചു. കേരളത്തിന് ഈ സാമ്പത്തിക വർഷം 37,512 കോടി രൂപ കടമെടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച അറിയിപ്പ് ധനവകുപ്പിന് ലഭിച്ചെങ്കിലും കടമെടുക്കുന്നതിനുള്ള അനുമതി ഇതുവരെ ലഭിച്ചില്ല. ഓരോ പാദത്തിലും കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേകം അനുമതി നൽകിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് സാധ്യമാകൂ. അനുമതി നൽകുന്നതുവരെ ഇടക്കാല കടമെടുപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് ധനവകുപ്പ് കത്തയച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ 44,528 കോടിയാണ് ഈ വർഷം സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ തുകയാണ് ബജറ്റിൽ കടമെടുപ്പ് വരവായി ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ നിന്ന് 7,016 കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്രം കുറച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 12,000 കോടി രൂപയെങ്കിലും കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പാ ഇനത്തിലും പ്രൊവിഡൻറ്റ് ഫണ്ട് നിക്ഷേപ ഇനത്തിലും വെട്ടിക്കുറയ്ക്കാനാണ് സാധ്യത. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും മറ്റുമായി റിസർവ് ബാങ്കിൽ നിന്ന് വോയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് കേരളം എടുത്തിട്ടുണ്ട്. നേരിയ മഴ ചൂട് കൂട്ടും, താപനിലയ്ക്കൊപ്പം ഈർപ്പവും ചേരുമ്പോൾ താപസൂചിക ഉയരും. കനത്ത ചൂടിനിടെ അങ്ങിങ്ങ് പെയ്യുന്ന വേനൽ മഴ നേരിയ ആശ്വാസമാണെങ്കിലും പിന്നീട് അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടാൻ കാരണമാകുന്നു. അന്തരീക്ഷത്തിലെ താപനിലയ്ക്കൊപ്പം ഈർപ്പവും ചേരുമ്പോഴുണ്ടാകുന്ന താപസൂചിക വർദ്ധിക്കുന്നതാണ് ഇതിൻ്റെ ഫലം. പരക്കെ ശക്തമായ മഴ ലഭിച്ചാൽ മാത്രമേ ചൂട് കുറയൂ. ശക്തമായ വേനൽ മഴയ്ക്ക് ഏപ്രിൽ കഴിയണം. സംസ്ഥാനത്ത് അന്തരീക്ഷ ഈർപ്പം ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ ചൂടുമൂലമുള്ള അസ്വസ്ഥത വർദ്ധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു. നിലവിൽ ഉച്ചയ്ക്ക് 50% മുതൽ 60% വരെയാണ് ഈർപ്പം. വരും ദിവസങ്ങളിൽ 70% വരെ ഉയരാമെന്നാണ് പ്രവചനം. നിലവിൽ മിക്ക ജില്ലകളിലും അനുഭവപ്പെടുന്ന ചൂടിൻ്റെ സൂചിക 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. 32 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള പ്രദേശത്ത് 70 ഡിഗ്രി ഈർപ്പമുണ്ടെങ്കിൽ അവിടെ 40 ഡിഗ്രി സെൽഷ്യസിൻ്റെ ചൂട് അനുഭവപ്പെടും. പാലക്കാട്, പുനലൂർ എന്നിവിടങ്ങളിൽ താപനില കൂടുതലാണെങ്കിലും ഈർപ്പം കുറവായതിനാൽ അനുഭവപ്പെടുന്ന ചൂട് കുറവാണെന്നും വിദഗ്ധർ പറയുന്നു. പാലക്കാട് ഇന്നലെ തുടർച്ചയായ 6 ദിവസവും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തി. ധാരാളം വെള്ളം കുടിക്കണമെന്ന് വിദഗ്ധർ. ചൂട് കൂടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞാൽ നിർജ്ജലീകരണം സംഭവിച്ച് ശരീരത്തിൽ രക്തസമ്മർദ്ദം കുറയാം. വൻതോതിൽ ക്ഷീണം അനുഭവപ്പെട്ടാൽ ചികിത്സ തേടണമെന്ന് ഡോക്ടർമാർ പറയുന്നു. പ്രായമായവർക്ക് നിർജ്ജലീകരണത്തിലൂടെ രക്തസമ്മർദ്ദം കുറയാൻ സാധ്യത കൂടുതലാണ്. വ്യായാമം ചെയ്യുന്നവർ രാവിലെ 7 മുൻപ് പൂർത്തിയാക്കണം. വൈകിട്ട് 6 മുതൽ 8 വരെ വ്യായാമം ചെയ്യാം. അതിനുശേഷം ഒഴിവാക്കുക. വൈദ്യുതി ഉപയോഗം 11 കോടി യൂണിറ്റ് ചരിത്രത്തിലാദ്യം. സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപയോഗം ചരിത്രത്തിലാദ്യമായി 11 കോടി യൂണിറ്റ് കടന്നു. തിങ്കളാഴ്ചത്തെ ഉപയോഗം 11.01039 കോടി യൂണിറ്റ് ആയിരുന്നു. വൈകുന്നേരത്തെ ലോഡ് റെക്കോർഡ് ഭേദിച്ച് 5487 മെഗാവാട്ടായി. ഇടമൺ കൊച്ചി 400 kV പവർ ഹൈവേ, പുനലൂർ മടക്കാത്തറ ലൈൻ എന്നിവ പൂർത്തിയായതോടെ പുറത്തുനിന്ന് 2550 മെഗാവാട്ട് വൈദ്യുതി കൂടി കൊണ്ടുവരാനുള്ള ശേഷി കേരളത്തിനുണ്ട്. വൈദ്യുതി വാങ്ങാൻ ദിവസം 25.25 കോടി രൂപയുടെ അധിക ചെലവാണ് ബോർഡിനുള്ളത്. ജല അതോറിറ്റിയുടെ കുടിശ്ശിക 208 കോടി രൂപ വീതം 10 തവണയായി നൽകാമെന്ന് സർക്കാർ സമ്മതിച്ചെങ്കിലും ആദ്യ ഗഡു പോലും ബോർഡിന് ഇതുവരെ കൊടുത്തിട്ടില്ല. ചൂട്, അഭിഭാഷകരുടെ ഡ്രസ് കോഡിൽ ഇളവ്. ചൂട് കടുത്ത സാഹചര്യത്തിൽ അഭിഭാഷകരുടെ ഡ്രസ് കോഡിൽ 31 മെയ് വരെ ഹൈക്കോടതി ഇളവ് അനുവദിച്ചു. അഭിഭാഷക അസോസിയേഷൻ നൽകിയ നിവേദനം പരിഗണിച്ചാണ് ഇത്. ജില്ലാ ജുഡീഷ്യറിയിലെ കോടതികളിൽ ഹാജരാകുന്ന അഭിഭാഷകർക്ക് വസ്ത്രത്തിനൊപ്പം കോളർ ബാൻഡ് മാത്രമാണ് നിർബന്ധം. കോട്ടും ഗൗണും വേണമെങ്കിൽ ധരിച്ചാൽ മതി. ഹൈക്കോടതിയിൽ ഗൗണിൽ ഇളവുണ്ട്. ഡെപ്യൂട്ടേഷൻ 30 ജൂൺ വരെ. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന കഴിഞ്ഞ 16 മാർച്ച് മുതൽ വരുന്ന 6 ജൂൺ വരെയുള്ള കാലയളവിൽ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കുന്നവർക്ക് 30 ജൂൺ വരെ കാലാവധി നീട്ടി നൽകി ധനവകുപ്പ് ഉത്തരവിറക്കി. ഡെപ്യൂട്ടേഷൻ ഈ കാലയളവിൽ പൂർത്തിയാക്കുന്നവർ തിരികെ മാതൃവകുപ്പിൽ ചുമതലയേൽക്കുന്നതിനുണ്ടാകുന്ന സാങ്കേതിക തടസ്സങ്ങൾ കണക്കിലെടുത്താണ് ഉത്തരവ്. ദലിത് കർഷക കുടുംബത്തെ പറഞ്ഞു പറ്റിച്ചു 11 കോടിയുടെ ബോണ്ട് BJP സേനയ്ക്കും. നിക്ഷേപ പദ്ധതിയെന്ന് കരുതി വാങ്ങിയത് ഇലക്ടറൽ ബോണ്ട്. ഗുജറാത്തിലെ ദലിത് കർഷക കുടുംബത്തെ കബളിപ്പിച്ച് 11 കോടിയിലേറെ രൂപ ഇലക്ടറൽ ബോണ്ട് വാങ്ങിപ്പിച്ചതായി പരാതി. ഇതിൽ 10 കോടി രൂപ BJP 1 കോടി രൂപയിലേറെ ശിവസേനയും പണമാക്കി മാറ്റിയതായി ദ കിൻഡ് വാർത്താ പോർട്ടൽ റിപ്പോർട്ട് ചെയ്തു. അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള വെൽസ്പൺ എന്റർപ്രൈസസ് എന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥരാണ് കബളിപ്പിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. ഗുജറാത്തിലെ അഞ്ചാറിൽ താമസിക്കുന്ന സവാകര മാൻവറിൻ്റെ കുടുംബമാണ് കബളിപ്പിക്കപ്പെട്ടത്. ഇവരുടെ കൃഷിഭൂമി വെൽസ്പൺ ഏറ്റെടുത്തതിന് 16.61 കോടി രൂപ പ്രതിഫലമായി ലഭിച്ചു. ഇത്രയും വലിയ തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നത് ആദായനികുതി പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വെൽസ്പൺ മാനേജർ ഇവരോട് പറഞ്ഞു. ഇതൊഴിവാക്കാൻ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെക്കുറിച്ച് പരിചയപ്പെടുത്തി. 5 വർഷം കൊണ്ട് 1.5 ഇരട്ടി ലാഭം ലഭിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് പരാതി. ഇതോടെ 11 കോടി രൂപയിലേറെ ഇലക്ട്രൽ ബോണ്ടാക്കി മാറ്റി. ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതിന് മുൻപ് നടന്ന ചർച്ചകളിൽ BJP നേതാവ് ഹേമന്ത് രജനീകാന്ത് പങ്കെടുത്തിട്ടുണ്ടെന്നും കുടുംബം ആരോപിച്ചു. പോലീസിൽ പരാതി നൽകി. ഗാസ യുദ്ധം പ്രേതഭൂമിയായി സൈന്യം പിൻവാങ്ങിയ സ്ഥലങ്ങൾ. 409 പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. തെക്കൻ ഗാസയിൽ 55% കെട്ടിടങ്ങളും തകർന്നു. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഗാസയിലെ അൽ ഷിഫ ആശുപത്രിയിൽ നിന്നും തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിൽ നിന്നും 409 പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിലിന് മണ്ണുമാന്തി യന്ത്രമടക്കം ഉപകരണങ്ങൾക്കായി പലസ്തീൻ രക്ഷാപ്രവർത്തക സംഘം രാജ്യാന്തര സഹായം തേടി. കൈറോയിലെ സമാധാന ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസിനും ഇസ്രായേലിനും മുൻപാകെ വെച്ചിട്ടുണ്ട്. ഇന്നലെ മധ്യ ഗാസയിലും തെക്കൻ ഗാസയിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 153 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 33,360 75,933 പേർക്ക് പരിക്കേറ്റു. ഖാൻ യൂനിസിൽ വീടുകളടക്കം 55% കെട്ടിടങ്ങളും തകർന്നതായി പഠന സംഘം വെളിപ്പെടുത്തി. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹ ഡാറ്റ അടിസ്ഥാനമാക്കി സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലെ ഗ്രാജുവേറ്റ് സെൻറ്റർ നടത്തിയ പഠനത്തിൽ 45,000 കെട്ടിടങ്ങൾ തകർന്നതായി കണ്ടെത്തി. വടക്കൻ ഗാസയിൽ 70% കെട്ടിടങ്ങളായിരുന്നു തകർന്നത്. 6 മാസം വെടിനിർത്തൽ, 40 ബന്ദികൾക്ക് പകരം 700 പലസ്തീൻ തടവുകാർ, വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റുകൾ നീക്കൽ തുടങ്ങിയ ശുപാർശകളാണ് പുതിയ വെടിനിർത്തൽ കരാറിലുള്ളത്. 253 ബന്ദികളിൽ 133 പേരാണ് ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ശേഷിക്കുന്നത്. അതിനിടെ ആക്രമണത്തിന് മുന്നോടിയായി റഫയിൽ നിന്ന് പലസ്തീൻകാരെ ഒഴിപ്പിക്കാനായി ഇസ്രായേൽ 40,000 കൂടാരങ്ങൾ വാങ്ങിയതായി റിപ്പോർട്ടുണ്ട്. റഫ ആക്രമണത്തിന് തീയതി കുറിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി വിലക്കിയതിന് പിന്നാലെ തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ ഇസ്രായേലും നീക്കമാരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ദശകങ്ങളായി കലുഷിതമായ ബന്ധമാണെങ്കിലും വ്യാപാരം സാധാരണ നിലയിലായിരുന്നു. ഗാസയിൽ ബന്ദികളായവരുടെ കുടുംബാംഗങ്ങളുമായി വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ നവംബർ 22 ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ പ്രതിനിധികൾ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശുഭദിനം. നന്ദി.